نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أما بعد. فنسأل الله تبارك وتعالى أن يرزقنا العلم النافع وأن يجنبنا الفتن ما ظهر منها وما بطن، إنه تبارك وتعالى جواد كريم. കഴിഞ്ഞ ദിവസം വലാഇ ബറാഇ എന്ന വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഷെയ്ഖ് മുഹമ്മദ് ബാസിമുൽ ഹഫിളഹുല്ലാ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ കാര്യം, ഒന്ന്, ഈ രണ്ട് പദങ്ങളുടെയും ഭാഷയിലുള്ള വിശദീകരണം എന്താണ് അർത്ഥം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. വലാ എന്നുള്ളത് ഖുർബിനെ, അടുപ്പത്തെ അറിയിക്കുന്നതാണ്. അതുപോലെ സ്നേഹത്തെയും സഹായത്തെയും നുസ്രത്തിനെയും അറിയിക്കുന്നതാണ് വലാ എന്ന പദം. ബറാ എന്നുള്ളത് നേരെ വിപരീതം, ബുഅദിനെ, അകൽച്ചയെയാണ് അത് അറിയിക്കുന്നത്. അതുപോലെ ദേഷ്യത്തെയും ബുഗ്ദിനെയും അതുപോലെ തന്നെ സഹായിക്കായ്മ, അദമുൻ നുസ്ര, അതിനെയും അറിയിക്കുന്ന പദമാണ് ബറാ എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല ഇവ രണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, ഖുർആനിൽ ഈ അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്, ഹദീസുകളിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞു. പിന്നെ വലാ ബറാ എന്ന വിഷയത്തിൽ ജനങ്ങൾ മൂന്ന് തരത്തിലാണ് എന്നുള്ളത് പറഞ്ഞു. ഒരു വിഭാഗത്തോട് പൂർണ്ണമായിട്ടുള്ള വലാ പുലർത്തണം, അവരോട് ബറായിൽ നിന്ന് അല്പം പോലും പാടില്ല എന്നുള്ള ഒരു വിഭാഗമുണ്ട്. രണ്ടാമത്തെ വിഭാഗം പൂർണ്ണമായിട്ടുള്ള ബറാ പുലർത്തേണ്ട ആളുകൾ, അവര് കാഫറുകളാണ്, അവരിൽ നിന്ന് പൂർണ്ണമായും ബറാഅത്ത് പുലർത്തണം, അല്പം പോലും വലാ അവരോട് പുലർത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തെ വിഭാഗം ഒരു നിലക്ക് വലാ പുലർത്തുകയും മറ്റൊരു നിലക്ക് ബറാ പുലർത്തുകയും ചെയ്യപ്പെടേണ്ട ഒരു വിഭാഗമുണ്ട്. അത് അസ്ലി ഈമാനുള്ള ആളുകൾ, അവരിൽ നിന്ന് ബിദഅത്തും അതുപോലെ തന്നെ വൻപാപങ്ങളും ചെയ്യുന്ന ആളുകൾ, അവരോട് അവരുടെ അടുക്കലുള്ള ഈമാനിന്റെ അടിസ്ഥാനത്തിൽ അവരോട് സ്നേഹബന്ധം പുലർത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ അവരെ സഹായിക്കുകയും അവരോട് ആ നിലക്ക് അടുപ്പം കാണിക്കുകയും ചെയ്യേണ്ടതുണ്ട്. പക്ഷേ അവരുടെ അടുക്കലുള്ള ബിദഅത്ത് അല്ലെങ്കിൽ അവരുടെ അടുത്തുള്ള വൻപാപം കണക്കിലെടുത്തുകൊണ്ട് അവരോട് അകൽച്ചയും അതിന്റെ പേരിൽ വെറുപ്പും ഒക്കെ പ്രകടിപ്പിക്കേണ്ടതുണ്ട്. ഇതാണ് രണ്ടാമതായിട്ട് ഈ വിഷയത്തിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പിന്നീട് കാഫിറുകളോട് വലാ പുലർത്തുക എന്ന് പറഞ്ഞാൽ അത് എല്ലാ അതിന് വിശദീകരണമുണ്ട്. അതിൽ കുഫറിലേക്ക് ആയി പോകുന്ന ഒരു വിഭാഗമുണ്ട്. കാഫിറുകളോട് ചില തരത്തിലുള്ള വലാ പുലർത്തിക്കഴിഞ്ഞാൽ, ചില തരത്തിലുള്ള അടുപ്പവും സ്നേഹവും ഒക്കെ കാണിച്ചു കഴിഞ്ഞാൽ അത് കുഫറായി തീരും എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേത് തരത്തിലാണ്, കാഫിറുകൾ അവരുടെ ദീനിന്റെ പേരിൽ നമ്മൾ സ്നേഹിക്കുക, അതിന്റെ പേരിൽ അവരോട് അടുപ്പം കാണിക്കുകയും സഹായിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരാളെ ഇസ്ലാം എന്ന് തന്നെ പുറത്തു പോകും. കാഫിറുകളോടുള്ള അത്തരത്തിലുള്ള വലാ എന്താണ്, അത് കുഫറാണ്. അതൊരാൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അയാൾ ഇസ്ലാം എന്ന് പുറത്തു പോകും, അയാൾ കാഫിറുകളുടെ കൂട്ടത്തിൽ തന്നെ പെട്ടുപോകും. പിന്നീട് കുഫറാകാത്ത വലാകളുണ്ട്, അത് പല തരത്തിലുണ്ട്. അത് ഹറാമാകുന്നതുണ്ട്, അതുപോലെ തന്നെ മക്റൂഹാകുന്നതും ജായിസാകുന്നതും മുസ്തഹബാകുന്നതും വാജിബാകുന്നതും ഉണ്ട് എന്നുള്ളത് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ബാസിമുൽ ഹഫിളഹുള്ള പറഞ്ഞ അടിസ്ഥാനത്തിൽ അതില് ഹറാമാകുന്നത് കാഫിറുകളുടെ ഖസായിസുകളിൽ അവരുടെ പ്രത്യേകപരമായിട്ടുള്ള അവരുടെ വേഷങ്ങളിലും അവരുടെ ചിഹ്നങ്ങളിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവരോട് സാദൃശ്യം പുലർത്തിയാൽ അത് ഹറാമാണ്. പിന്നീട് മക്രൂഹാകുന്നത് മുസ്ലിമീങ്ങളുണ്ടായിരിക്കെ കാഫിറുകളിൽ നിന്ന് സഹായികളെ സ്വീകരിക്കുക അല്ലെങ്കിൽ സേവകന്മാരെ സ്വീകരിക്കുക, ഇതൊക്കെയാണ് ഉദാഹരണമായിട്ട് മക്രൂഹായിട്ടുള്ള വലാഅ്, കാഫിറുകളോടുള്ള വലാഅ്, മക്രൂഹാകുന്ന വിഭാഗത്തിന് ഉദാഹരണമായിട്ട് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് ജായിസാകുന്ന വലാഅ് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മോട് യുദ്ധം ചെയ്യാത്ത കാഫിറുകൾക്ക് ബിർറ് ചെയ്യുന്നത് അത് ജായിസാണ്, അനുവദനീയമാണ്. ലാ യൻഹാകുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ അതിൽ നിന്ന് വിലക്കുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് മുസ്തഹബാകുന്നതുണ്ട്, ഇസ്തിഇലാഫിന് വേണ്ടിയിട്ട് ഈ ദീനിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് കാഫിറുകൾക്ക് അവരോട് അടുപ്പം കാണിക്കുന്നത് അല്ലെങ്കിൽ അവരോട് വലാഅ് കാണിക്കുന്നത് എന്താണ്? അത് മുസ്തഹബാണ്, ദീനിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി കാണിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലമ പല കാഫിറുകളെ എന്ത് ചെയ്തിട്ടുണ്ട്? ദീനിലേക്ക് അടുപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? സമ്പത്ത് വീതിച്ചു കൊടുത്തിട്ടുണ്ട്, അവരോട് അടുപ്പം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് വാജിബാകുന്നതുണ്ട്, വലാഇൽ വാജിബാകുന്ന രീതി എങ്ങനെയാണ്? കാഫിറായിട്ടുള്ള മാതാപിതാക്കൾ അല്ലെങ്കിൽ മാതാവോ പിതാവോ അവരോട് എന്ത് ചെയ്യുക? ബിർറ് ചെയ്യുക എന്നുള്ളത്. ആ ബിർറ എന്നുള്ളത് അത് വാജിബാണ്. അവരോട് കാണിക്കുന്ന അടുപ്പവും സ്നേഹവും അതൊക്കെ എന്താണ്? അത് വല ആണെങ്കിലും അത് നിർബന്ധമാകുന്ന വല ആണ്. അവരുടെ ദീന്റെ പേരിലല്ല ചെയ്യുന്നത്, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മോട് കൽപ്പിച്ച അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. പിന്നീട് അതുപോലെ തന്നെ കാഫിറുകളെ, ഇതിൽ ഓരോന്നും നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്, കാഫിറുകളെ ദീനിന്റെ പേരിലല്ലാതെ സഹായിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം. സഹായിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ സഹായം കുഫറാകാത്ത ഘട്ടങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദീനിന്റെ പേരിലല്ലാത്ത സഹായങ്ങൾ അത് കുഫറാവുകയില്ല. അതിന് ഹാത്തിബ് ഇബ്നു അബി ബൽതയുടെ സംഭവം, ഹാത്തിബ് റളിയല്ലാഹു അൻഹു ബദറിൽ പങ്കെടുത്തിട്ടുള്ള സഹാബിയാണ്. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രഹസ്യങ്ങളെ മക്കയിലുള്ള മുശ്രിക്കുകൾക്ക് അറിയിച്ചു കൊടുത്തു, കത്തെഴുതി കൊടുത്തു, അയച്ചു കൊടുത്തു. ആ കത്തില് എന്തിനാണ് അത് ചെയ്യാനുള്ള കാരണം? അവിടെ അദ്ദേഹത്തിന് ഒരു സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അവരെ സഹായിക്കലാണ് അവിടെ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഹാത്തിബ് ഇബ്നു അബി ബൽതഅ റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടില്ല? ഒരു നിലക്കും ഒരിക്കലും തക്ഫീർ നടത്തിയിട്ടില്ല, കാഫിറാണെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. അതുപോലെ തന്നെ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു, അദ്ദേഹം അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ, മുനാഫിക്കുകളുടെ നേതാവായിട്ടുള്ള അബ്ദുല്ലാഹി ഇബ്നു ഉബൈ, അയാളോട് അയാൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? സംസാരിക്കുകയും അയാൾക്ക് വേണ്ടി പ്രതികരിക്കുകയും ചെയ്തപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അദ്ദേഹത്തെ എന്ത് ചെയ്തിട്ടില്ല? തക്ഫീർ നടത്തിയിട്ടില്ല. കാരണം ദീനിന്റെ പേരിലല്ലാതെ അദ്ദേഹം അബ്ദുല്ലാഹി ഇബ്നു ഉബൈന് വേണ്ടിയിട്ട് സംസാരിച്ചതും പ്രതികരിക്കാനുള്ള സാഹചര്യം എന്താണ്? അത് സ്വന്തം ഗോത്രത്തിലുള്ള ഒരാളോടുള്ള ഹമീയത്താണ് അതിലേക്ക് നയിച്ചിട്ടുള്ളത്. ശരി, അപ്പോ ആ നിലക്ക് നമ്മൾ വിശദീകരിച്ച കാര്യം, ഇന്ന് മുസ്ലിം ഭരണകൂടങ്ങളെ തക്ഫീർ നടത്തുന്ന വിഭാഗങ്ങളുണ്ട്. അവര് തെളിവ് പിടിക്കുന്നത് എന്താണ്? അവർ തെളിവ് പിടിക്കുന്നത് ഉദാഹരണമായിട്ട് സൗദി അറേബ്യ, സൗദി ഭരണകൂടം എന്ത് ചെയ്തു? അമേരിക്കയെ സഹായിച്ചു, മുസ്ലിം രാജ്യങ്ങൾക്കെതിരിൽ സഹായിച്ചു എന്നാണ് പറയുന്നത്. മുസ്ലിമീങ്ങൾക്കെതിരിൽ കുഫ്ഫാറുകളെ സഹായിക്കുന്നത് കുഫറാണെന്ന് എന്ത് ചെയ്തു? പറയുകയും ആ അടിസ്ഥാനത്തില് മുത്തലക്കായിട്ട് കുഫറാണ്. ആ അടിസ്ഥാനത്തിൽ എന്താണ് സൗദി ഭരണകൂടം കുഫറിന്റെ ഭരണകൂടം ആയിട്ടുണ്ട് എന്നാണ് സമർത്ഥിക്കുന്നത്. അത് തെറ്റാണെന്നുള്ളതാണ് നമ്മൾ ഈ സംഭവങ്ങളിലൂടെ പഠിച്ചിട്ടുള്ളത്. ഹാത്തിബ് റളിയല്ലാഹു അൻഹു മുശ്രിക്കുകളെയാണ് സഹായിച്ചിട്ടുള്ളത്, അതും മുസ്ലിമീങ്ങൾക്കെതിരെയാണ്. പക്ഷെ ദീനിന് വേണ്ടിയല്ല, അവരെ ദീനിനെ സഹായിക്കാനും ദീനിനെ പോഷിപ്പിക്കാൻ വേണ്ടി അല്ലാത്തിടത്തോളം അതെന്തായി തരില്ല, കുഫറായി തീരുകയില്ല. മറിച്ച് അത് വൻപാപമാണ്, വളരെ ഗൗരവമുള്ളതാണ്. പിന്നെ അതിൽ നിന്ന് വേറെ വിശദീകരണങ്ങളുണ്ട്, ആ വൻപാപത്തിലേക്ക് എത്താത്ത ഘട്ടങ്ങളും ഒക്കെ വരുന്നുണ്ട്, അത് വേറെ വിശദീകരണങ്ങൾ ആവശ്യമുള്ളതാണ്. അപ്പൊ കുഫറിലേക്ക് ദീനിന്റെ പേരിലല്ലാത്ത സഹായങ്ങൾ, കാഫിറുകളെ സഹായിക്കുക, അതിന്റെ ദീനിന്റെ പേരിലല്ലാതെ ഉള്ള അവരോടുള്ള സ്നേഹം എന്നുള്ളത് അതെന്തല്ല, കുഫറല്ല എന്നുള്ളത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഭരണകൂട ഒരു ഭരണാധികാരിയെ തക്ഫീർ നടത്തണമെങ്കിൽ, കാഫിറായിട്ട് നമ്മൾ കാണണമെങ്കിൽ, അവർക്കുള്ള ബൈഅത്ത് പിൻവലിക്കണമെങ്കിൽ എന്തു വേണം? റസൂലുള്ളാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത് ഇല്ല അൻ തറൂ കുഫ്റം ബവാഹൻ ഇൻദകും മിനല്ലാഹി ബുർഹാൻ, വ്യക്തമായ കുഫ്ർ നിങ്ങൾ കാണണം, അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്ക് പ്രമാണമുള്ള വ്യക്തമായ കുഫ്ർ കാണുന്നത് വരെ നിങ്ങൾ ബൈഅത്ത് പിൻവലിക്കാൻ പാടില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉബാദത്ത് ഇബ്നു സാമിത്തിന്റെ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. ശരി, ഇന്ന് നമുക്കിനി പറയാനുള്ളത് കുഫ്ഫാറുകളോട് വലാ പുലർത്തുന്നതിന്റെ പ്രകട രൂപങ്ങൾ. കുഫ്ഫാറുകളോട് വലാ പാടില്ല, എന്നാൽ നമ്മുടെ അടുക്കൽ വലാ ഉണ്ട്, നമ്മൾ അവരോട് വലാ പുലർത്തുന്നുണ്ട് എന്നതിനെ നമുക്ക് അറിയിച്ചു തരുന്ന ലക്ഷണങ്ങളാണ് നമുക്ക് ഇനി വിശദീകരിക്കാനുള്ളത്. അത് ഞാൻ ശൈഖ് സാലിഹ് അൽ ഫൗസാന്റെ അൽ വലാ വൽ വൽ ബറ എന്ന കിതാബിന്ന് വായിക്കാം. വേറെയും ഒരുപാട് ഷെയ്ഖുലിസ്ലാം ഇബ്നു തൈമിയയുടെ ഇഖ്തിദാഉ സിറാത്തുൽ മുസ്തഖീം എന്ന ഗ്രന്ഥം, അതിൽ വളരെ വിശദമായിട്ട് ഈ കാര്യം എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് അത് അതിൽ നിന്ന് ചേർക്കേണ്ട കാര്യങ്ങളൊന്നും വിശദീകരിച്ച് ചേർക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഞാനിത് വായിച്ചിട്ട് പ്രധാനപ്പെട്ട കാര്യം ഞാൻ എന്ത് ചെയ്യാം, വിശദീകരിക്കാം. ഖാല ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുള്ള പറയുന്ന കാര്യം, മിൻ മവാഹിരി മുവാലാത്തിൽ കുഫാർ, കുഫാറുകളോട് മുവാലാത്ത് പുലർത്തുന്നുണ്ട് എന്നുള്ളതിന്റെ പ്രകട ലക്ഷണങ്ങളിൽ പെട്ടതാണ് ഒന്നാമത്തേത് അത്തശബ്ബുഹു ബിഹിം ഫിൽ മൽബസി വൽ കലാമി വഗൈറിഹിമ, വസ്ത്രത്തിലും അതുപോലെ തന്നെ സംസാരത്തിലും തുടങ്ങിയ കാര്യങ്ങളിൽ, ഇവ രണ്ടുമല്ലാത്ത കാര്യങ്ങളിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവരോട് സാദൃശ്യം പുലർത്തുക, കുഫാറുകളോട് സാദൃശ്യം പുലർത്തുക എന്നുള്ളത് അവരോട് നാം പാടില്ലാത്ത വലാ പുലർത്തുന്നുണ്ട് എന്നുള്ളതിന്റെ ലക്ഷണങ്ങളിൽപ്പെട്ടതാണ്. അപ്പോ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ വിലക്കിയിട്ടുണ്ട്, അവരോട് നിങ്ങൾ വലാ പുലർത്താൻ പാടില്ല, അവരെ ഔലിയാക്കളായി നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല, അവരിൽ നിന്ന് തീർത്തും നിങ്ങൾ എന്ത് ചെയ്യണം, വേറിട്ട് നിൽക്കണം, അവരോട് സാദൃശ്യം പുലർത്താൻ പാടില്ല. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹു മിൻഹും, ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ്, ഏതൊരാൾ ഒരു വിഭാഗത്തോട് സാദൃശ്യം പുലർത്തിയോ അവൻ അവരിൽപ്പെട്ടവനാണ്. അപ്പോ അങ്ങനെ വിലക്കപ്പെട്ട തശബ്ബുഹിൽപ്പെട്ടതാണ്, മുവാലാത്തിൽ പെട്ടതാണെന്ത്, അവരോട് വസ്ത്രങ്ങളുടെ കാര്യത്തിൽ എന്ത് ചെയ്യുക, സാദൃശ്യം പുലർത്തുക എന്നുള്ളത്. അങ്ങനെ പുലർത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ മാനവീയായിട്ട് നമ്മുടെ മാനസികാവസ്ഥയും നമ്മുടെ വമീറും എന്ത് ചെയ്യും, ആ തലത്തിലേക്ക് എന്ത് ചെയ്യും, മാറിപ്പോകുമെന്നാണ് കാര്യം. വളരെ ഗൗരവമുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് ഷെയ്ഖുലിസ്ലാം ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ ഇഖ്തിദാഇൽ പറഞ്ഞ കാര്യം. അൽമുഷാറകത്തു ഫിൽ ഹദിയ ളാഹിർ തൂരിസു തനാസുബൻ വ തശാകുലൻ ബൈനൽ മുതശാബിഹൈൻ. പ്രകടരൂപത്തിൽ പ്രകടമായിട്ടുള്ള ശരീരയിൽ അല്ലെങ്കിൽ രൂപത്തിൽ സാദൃശ്യം പുലർത്തുക അല്ലെങ്കിൽ പങ്കുചേരുക എന്നുള്ളത് അത് എന്തിലേക്ക് നയിക്കും? അത് ഈ സാദൃശ്യം പുലർത്തുന്ന ആളുകളെ അത് അവർ യോജിക്കുന്നതിലേക്ക് എത്തിച്ചേർക്കും അല്ലെങ്കിൽ അതിന് കാരണമാക്കി തീർക്കും. യഖൂദു ഇലാ മുവാഫഖതി മാ ഫിൽ അഖ്ലാഖി വൽ അഅമാൽ, സ്വഭാവങ്ങളിലും പ്രവൃത്തികളിലുമുള്ള യോജിപ്പിലേക്ക് അത് എത്തിച്ചേർക്കും. അപ്പൊ കാഫിറുകളോട് നമ്മൾ പ്രകട രൂപത്തിൽ നമ്മൾ സാദൃശ്യം പുലർത്തി കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവങ്ങള് നമ്മുടെ പ്രവൃത്തികളൊക്കെ എന്ത് ചെയ്യും? അവരുടെ സ്വഭാവങ്ങളിലേക്ക് എന്ത് ചെയ്യും? മാറി തുടങ്ങും. അവരുടെ സ്വഭാവങ്ങളിലൊക്കെ നമ്മൾ ഇങ്ങനെ പ്രതിഫലിക്കാൻ തുടങ്ങും. വഹാദ അംറുൻ മഹ്സൂസ്, ഇത് വളരെ അനുഭവത്തിൽ തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഉദാഹരണമായിട്ട് ഫഇന്ന ലാബിസ് ഫിയാബ അഹ്ലിൽ ഇൽം യജിദു മിൻ നഫ്സിഹി നൗഅ ഇൻദിമാമിൻ ഇലൈഹിം. ഉദാഹരണമായിട്ട് പണ്ഡിതന്മാരുടെ വസ്ത്രം ധരിച്ചൊരാള് അയാളുടെ മനസ്സിൽ എന്ത് ചെയ്യും? അവരിലേക്ക് ചേരുന്നത് അയാൾ എന്ത് ചെയ്യും? അയാളുടെ മനസ്സിൽ അയാൾക്ക് അനുഭവപ്പെടും. അഥവാ അയാളുടെ സ്വഭാവങ്ങളിലും അതുപോലെ തന്നെ പ്രവൃത്തികളിലൊക്കെ പണ്ഡിതന്മാരോട് യോജിക്കുന്നതായിട്ട് എന്ത് ചെയ്യും? അയാൾക്ക് അനുഭവപ്പെടും. വല്ലാബിസ് ലി ഫിയാബിൽ ജുന്ദി അൽ മുഖാതില യജിദു മിൻ നഫ്സിഹി നൗഅ തഖല്ലുഖിൻ ബി അഖ്ലാഖിൻ. അതുപോലെ തന്നെ യുദ്ധം ചെയ്യുന്ന സൈന്യത്തിന്റെ വസ്ത്രം ധരിച്ച ആളുകൾ, പട്ടാളക്കാരെ വസ്ത്രം ധരിച്ച ആളുകൾ നോക്കൂ, ഒരേ വസ്ത്രം എന്തിനാണ് പട്ടാളക്കാർക്ക്? അതിന്റെ പിന്നിലുള്ള രഹസ്യം എന്നുള്ളത് അവരുടെ എല്ലാവരുടെയും മാനസികാവസ്ഥ എന്ത് ചെയ്യണം? ഒരേ നിലവാരത്തിലേക്ക് എത്തണം. അവരുടെ എല്ലാവരുടെയും സ്വഭാവങ്ങളും അതുപോലെ തന്നെ പ്രവൃത്തികളും അതുപോലെ തന്നെ പ്രകൃതിയും ഒക്കെ എന്ത് ചെയ്യണം? ഒരേ രൂപത്തിലായി തീരണം എന്നുള്ളതാണ് അതിന്റെ പിന്നിലുള്ള രഹസ്യം. വയസീറു തബ്ഉഹു മുതഖാദിയൻ ലിദാലിക്, അതിന് യോജിക്കുന്ന തരത്തിൽ അവന്റെ പ്രകൃതി പ്രകൃതമായി തീരും. സൈന്യത്തിന്റെ വസ്ത്രം ധരിച്ച ഒരാള് അയാളുടെ പ്രകൃതി എന്ത് ചെയ്യും? ആ സൈനികരുടെ പ്രകൃതത്തോട് എന്ത് ചെയ്യും? യോജിച്ചു വരും. ഇല്ല യംനഅഹു മാനഅ, ഒരു വ്യക്തമായ എന്തെങ്കിലും തടസ്സം ഉണ്ടായിട്ടല്ലാതെ. സാധാരണഗതിയിലുള്ള കാര്യം ഇങ്ങനെയാണ്, ഏതൊരു വിഭാഗത്തോട് പ്രകട രൂപത്തിൽ നമ്മൾ സാദൃശ്യം പുലർത്തുന്നുണ്ടോ നമ്മുടെ സ്വഭാവവും നമ്മുടെ പ്രകൃതവും പ്രവൃത്തികളൊക്കെ എന്ത് ചെയ്യും? ആ തരത്തിലേക്ക് മാറും. അപ്പോ കാഫിറുകളെ പ്രകട രൂപത്തിൽ നമ്മൾ സാദൃശ്യം പുലർത്തി കഴിഞ്ഞാൽ വേഷത്തിലും അതുപോലെ തന്നെ അവരുടെ മാത്രം ചിഹ്നങ്ങളിലൊക്കെ നമ്മൾ സാദൃശ്യം പുലർത്തി കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ നമ്മളിലേക്ക് വരും എന്നുള്ളതാണ് പറഞ്ഞതിന്റെ സാരം. لأن التشبه به في الملبس والكلام وغيرهما يدل على محبة المتشبه به متشبه به. ولذلك قال النبي صلى الله عليه وسلم من تشبه بقوم فهو منهم. കാരണം വസ്ത്രങ്ങളിലും അതുപോലെ തന്നെ സംസാരത്തിലുമൊക്കെ അവരോട് സാദൃശ്യം പുലർത്തുക എന്നുള്ളത്, നമ്മൾ ആരോടാണ് സാദൃശ്യം പുലർത്തുന്നത്, അവരോട് സ്നേഹമുണ്ട് എന്നുള്ളതിനെയാണ് അറിയിക്കുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ സാദൃശ്യം പുലർത്തുന്നതിന്റെ അല്ലെങ്കിൽ അനുകരിക്കുക എന്നുള്ളത് അതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണ്? അത് സ്നേഹമാണ്. അവരെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ട്, ആദരിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അനുകരണത്തിലേക്ക് നയിക്കുന്ന കാര്യം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞത് മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹു മിൻഹും, ഏതൊരു വിഭാഗത്തോടൊരാള് സാദൃശ്യപ്പെടുത്തിയോ അവൻ അവരിൽപ്പെട്ടവനാണ്.
ഫയഹ്റുമു തശബ്ബുഹു ബിൽ കുഫാരി ഫീഹിം ഫീമാ ഹുവ മിൻ ഖസായിസിഹിം മിൻ ആദാതിഹിം വ ഇബാദാതിഹിം സിമതിഹിം വ അഖ്ലാഖിഹിം കഹൽഖി ലുഹ വ ഇതാലതി ശവാരിബ് വ റതാനതി ബിലുഗതിഹിം ഇല്ല ഇൻദൽ ഹാജതി وفي هيئه اللباس والاكل والشرب وغير ذلك.
കാഫിറുകളോട് അവരുടെ ഇബാദത്തുകളിലെയും ആദാത്തുകൾ അവരുടെ ശീലങ്ങളിലും അവർക്ക് പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളിൽ സാദൃശ്യം പുലർത്തുന്നത് ഹറാമാണ്. അവരുടെ ചിഹ്നങ്ങൾ, അവരുടെ സ്വഭാവങ്ങൾ, ഉദാഹരണമായിട്ട് താടി വടിക്കുക, അതുപോലെ തന്നെ മീശ നീട്ടുക എന്നുള്ളത്, വറത്താനതു വറത്താനതി ബിലുഗതിഹിം, അവരുടെ ഭാഷയിൽ എന്ത് ചെയ്യുക, സംസാരം അധികരിപ്പിക്കുക എന്നുള്ളത്, ഇല്ല ഇൻദൽ ഹാജ, ആവശ്യം ഇല്ലാതെ എന്ത് കാഫിറുകളുടെ ഭാഷയിൽ സംസാരിക്കുന്നത് അധികരിപ്പിക്കുക എന്നുള്ളത്, വഫിഹയാത്തിൽ ലിബാസ്, അതുപോലെ തന്നെ വസ്ത്ര രീതിയിൽ അവരോട് അനുകരിക്കുക, അതുപോലെ തന്നെ ഭക്ഷണത്തിലും വലാഖിരി വഷുർബി വഗൈറദാലി, ഭക്ഷണത്തിലും പാനീയത്തിലും തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അവരോട് സാദൃശ്യം പുലർത്തുക എന്നുള്ളത് ഹറാമാണ്. അവർക്ക് പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളിൽ അവരോട് സാദൃശ്യം പുലർത്തൽ എന്താണ്, ഹറാമാണ്. മറിച്ച് നമ്മളെന്ത് സാദൃശ്യം പുലർത്തേണ്ടത് വലിയ ദീനിന്റെ ആളുകളോടാണ് സാദൃശ്യം പുലർത്തേണ്ടത്, സാലിഹീങ്ങളോട് സാദൃശ്യം പുലർത്താൻ അവരുടെ, അതുപോലെ തന്നെ നബി, നമ്മുടെ നബി ആയിട്ടുള്ള മുഹമ്മദ് അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ രൂപത്തിലേക്കും വേഷങ്ങളിലേക്കൊക്കെ എന്ത് ചെയ്യുക, സാദൃശ്യം പുലർത്തുക എന്നുള്ളത് വളരെ പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ്. സലഫുകള് അങ്ങേയറ്റം ആ കാര്യത്തിൽ എന്ത് ചെയ്യാറുണ്ടായിരുന്നു, റസൂലുള്ളാഹി സ്വല്ലമയെ പിന്തുടരാറുണ്ടായിരുന്നു. അത് സ്നേഹത്തെയാണ് അറിയിക്കുന്നത്, തഅസീമിനെയാണ് അറിയിക്കുന്നത്. എല്ലാവരും എന്ത് ചെയ്യുന്നു, അവര് ഇഷ്ടപ്പെടുന്ന ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അനുകരിക്കുകയും അവരോട് സാദൃശ്യം പുലർത്തുകയും ചെയ്യുന്നുണ്ട്. പിന്നെ പണ്ഡിതന്മാര് കാഫിറുകളോട് സാദൃശ്യം പുലർത്തുന്ന കാര്യങ്ങളിൽ എണ്ണിയ ഒരു കാര്യമാണെന്ത്, വസ്ത്രം ധരിക്കുന്ന കാര്യത്തില് പാൻസ് ധരിക്കുക എന്നുള്ളത്. പണ്ഡിതന്മാരിൽ അധിക പേരും പാൻസ് ധരിക്കുന്നത് കാഫിറുകളോടുള്ള തശബ്ബുഹായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് ഹറാമാകും. ഉദാഹരണമായിട്ട് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടപ്പോൾ പാൻസ് ധരിക്കുന്ന വിഷയത്തിൽ ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, അതിന്റെ ആശയം ഇങ്ങനെയാണ്, അത് ഹറാം കറാഹത്തിന്റെ ഹൗർമത്തെ അതിനുണ്ട് എന്ന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. അഥവാ മക്രൂഹാണ് പാൻസ് ധരിക്കുക എന്നുള്ളത്. കാരണം അതിലെന്തുണ്ട്, രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, തശബ്ബുഹും ബിൽ കുഫാർ, കാഫിറുകളോട് അനുകരിക്കൽ അതിലുണ്ട്, അല്ലെങ്കിൽ അവരോട് സാദൃശ്യം പുലർത്തലുണ്ട്. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് ഹജ്മുൽ ഔറ, ഔറത്ത് എന്ത് ചെയ്യലുണ്ട്, അത് അതിന്റെ ഷേപ്പ് കാണിക്കലുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ ഒന്നൊഴിവായാൽ മറ്റൊന്ന് എന്തുണ്ട്, അതിലുണ്ട്. അപ്പോ ഈ രണ്ട് കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാരിൽ അധിക പേരും പാൻസ് ധരിക്കുന്നത് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, ഹറാമാണെന്നുള്ള പറഞ്ഞ പണ്ഡിതന്മാരും ധാരാളമുണ്ട്. അപ്പോ അതിന്റെ രണ്ട് കാരണങ്ങളാണ് പറഞ്ഞത്, കാഫിറുകളുടെ തശബ്ബുഹ്. കാരണം ഇതിന്റെ ആരംഭം എന്നുള്ളത് ഫ്രഞ്ചുകാരാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പാൻസ് ധരിച്ചു തുടങ്ങിയിട്ടുള്ളത്. പിന്നീട് മുസ്ലിമീങ്ങളുള്ള സ്വാലഹ്യങ്ങളും അതിലുള്ള ഫദ്ലിൽ അഹ്ലുൽ ഫദ്ല് അല്ലെങ്കിൽ ശ്രേഷ്ഠരായിട്ടുള്ള ആളുകളൊന്നും ആ വിഷയത്തിൽ എന്ത് ചെയ്തിട്ടില്ല, അവരോട് അതിൽ ആ വസ്ത്രം സ്വീകരിച്ചിട്ടില്ല. മറിച്ച് കാഫിറുകളുമായിട്ട് അമിതമായിട്ട് മിക്സായപ്പോ ഈമാൻ കുറഞ്ഞ ആളുകള് വളരെ എന്താണ് ദീനിന്റെ കാര്യത്തിൽ പുറകോട്ടുള്ള ആളുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ആ വസ്ത്രം സ്വീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഇന്ന് മുസ്ലിമീങ്ങളും കാഫിറുകളും ഒരുപോലെ ഉപയോഗിക്കുന്നു എന്നുള്ള അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ അതിൽ തശബ്ബുഹ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം അത് അതില് മുസ്ലിമീങ്ങളും കാഫിറുകളും ഒരേപോലെ ഉപയോഗിക്കുന്ന ഘട്ടം എത്തിയത് എങ്ങനെയാണ്, അത് മുസ്ലിമീങ്ങൾക്ക് അവരുടെ ദീനില് തമസ്സുക്ക് അതില് മുറുകെ പിടിക്കുന്നതിലെ എന്ത് വന്നു, അയവ് വന്നു. ദീനിന്റെ കാര്യത്തിൽ ലൂസായപ്പോ എന്ത് ചെയ്തു, അവര് കാഫിറുകളുടെ പല കാര്യങ്ങളും അനുകരിക്കാൻ തുടങ്ങി. അതിന്റെ കൂട്ടത്തിൽ ഒന്നാണ് ഈ പാൻസ് എന്നുള്ള കാര്യം. പിന്നെ ഭാഷയിൽ അവരോട് എന്ത് ചെയ്യല്, അവരുടെ ഭാഷ കാഫിറുകളുടെ ഭാഷയിൽ ആവശ്യത്തിനപ്പുറം സംസാരിക്കുക എന്നുള്ളത് അത് സലഫുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, വെറുത്തിട്ടുണ്ട്. അത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അദ്ദേഹത്തിന്റെ അബ്ദുള്ള സിറാത്തിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്.
രണ്ടാമത്തെ കാര്യം, അൽ ഇഖാമത്തു ഫീ ബിലാദിഹിം, കാഫിറുകളുടെ നാട്ടില്
സ്ഥിരതാമസമാക്കൽ അല്ലെങ്കിൽ താമസിക്കുക എന്നുള്ളത്.
വഅദമുൽ ഇൻതിഖാലി മിൻഹ,
കാഫിറുകളുടെ നാട്ടിൽ നിന്ന് അവിടുന്ന് മാറിപ്പോകാതിരിക്കൽ, അവിടുന്ന് പോകാതിരിക്കൽ, ഇലാ ബിലാദിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ നാട്ടിലേക്ക്,
ലിയാജിലിൽ ഫറാറ ബിദ്ദീൻ,
ദീന് കൊണ്ട് രക്ഷപ്പെടുക, ഓടി രക്ഷപ്പെടുക എന്നുള്ള അടിസ്ഥാനത്തിൽ കാഫിറുകളുടെ നാട്ടിൽ നിന്ന് ഹിജ്റ പോകാതിരിക്കുക എന്നുള്ള കാര്യം.
ഹിജ്റ എന്നുള്ളത് ദീനുൽ ഇസ്ലാമിൽ വളരെ പ്രാധാന്യം പറയപ്പെട്ട കാര്യമാണ്,
വളരെ പ്രാധാന്യമുള്ളതാണ്.
ഇസ്ലാം, ഒരാൾ മുസ്ലിമായി കഴിഞ്ഞാൽ കഴിഞ്ഞ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും, അയാളുടെ വൻപാപങ്ങളൊക്കെ പൊറുക്കപ്പെടും. അതുപോലെ പറയപ്പെട്ട അതിന്റെ കൂടെ തന്നെ റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞതാണ്,
അൽ ഹിജ്റത്തു തജുബ്ബു മാ ഖബ്ലഹ,
ഹിജ്റ എന്ത് ചെയ്യും, അതിന് കഴിഞ്ഞുപോയ എല്ലാത്തിനെയും മായ്ച്ചുകളെന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പോ അങ്ങനെയുള്ള വളരെ ശ്രേഷ്ഠതയുള്ള ഇബാദത്താണ് ഹിജ്റ.
അതുപോലെ തന്നെ ഹിജ്റ ചെയ്യല്, ദീൻ അത് നിലനിർത്താൻ പറ്റാത്ത ഒരു നാട്ടിൽ നിന്ന് ഹിജ്റ പോവുക എന്നുള്ളത് എന്താണ്, വാജിബായിട്ടുള്ള കാര്യമാണ്.
എന്നാൽ ഒരു കാഫിറുകളുടെ നാട്ടിൽ നമുക്ക് ദീൻ നിലനിർത്തൽ സാധ്യമാകുകയാണെങ്കിൽ, നമുക്കവിടെ സാധിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് ഹിജ്റ പോകൽ എന്തല്ല,
വാജിബല്ല, മറിച്ച്
അവിടെ നിന്ന് പോകൽ മുസ്തഹബാണ്,
വളരെ പുണ്യകരമായിട്ടുള്ള കാര്യമാണ്.
പക്ഷെ ഈ ഒരു സുന്നത്ത് ഇന്ന് വളരെ എന്താണ് ഉപേക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരു ചര്യയാണ്.
പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ നിന്ന് ഹിജ്റ പോകുന്ന ആളുകള് ഇനി മുസ്തഹബാണെന്നുള്ള,
ഇന്ത്യയിൽ നിന്ന് പോകൽ മുസ്തഹബാണെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്.
അങ്ങനെ ആ ഒരു മുസ്തഹബായ കാര്യം ചെയ്യുന്നവർ വളരെ അപൂർവമാണ്.
ലിയാന്നൽ ഹിജ്റത ബിഹാദൽ മഅന വലിഹാദൽ ഗറം വാജിബത്തുൻ അലൽ മുസ്ലിം,
ഈ ഒരു ആവശ്യത്തിന്, ഈ ഒരു ഉദ്ദേശത്താൽ ഹിജ്റ പോകുക എന്നുള്ളത് ഒരു മുസ്ലിമിന്റെ മേൽ വാജിബാണ്.
ലിയാന്ന ഇഖാമതഹു ഫി ബിലാദിൽ കുഫാരി തദുല്ലു അലാ മുവാലാതിൽ കാഫിരീൻ,
കാരണം കാഫിറുകളുടെ നാട്ടിൽ താമസിക്കുക, സ്ഥിരതാമസമാക്കുക എന്നുള്ളത് അവരോട് നമ്മൾ വലാ പുലർത്തുന്നുണ്ട് എന്നതിനെ അറിയിക്കുന്നതാണ്.
വമിൻഹു ഹറമ അല്ലാഹു ഇഖാമത മുസ്ലിം ബൈനൽ കുഫാർ ഇദാ കാന യഖ്ദിറു അലൽ ഹിജ്റ,
ഹിജ്റക്ക് സാധ്യമാകുകയാണെങ്കിൽ, സാധിച്ചിട്ട് പോലും കാഫിറുകളുടെ നാട്ടിൽ നിൽക്കുക എന്നുള്ളത് അത് ഹറാമാണ്. ദീൻ അത് നിലനിർത്താൻ പറ്റാത്ത സാഹചര്യത്തിൽ
അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു,
ഇന്നല്ലദീന തവഫഹുമുൽ മലായിക വാലിമി അൻഫുസിഹിം ഖാലു ഫീമ കുന്തും,
സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ച നിലക്ക്
അല്ലാഹു മരിപ്പിച്ച ആളുകളോട്, മലക്കുകള് റൂഹ് എടുക്കുന്ന ആളുകളോട് മലക്കുകൾ ചോദിക്കും,
ഫീമ കുന്തും, നിങ്ങൾ ഏത് കാര്യത്തിലായിരുന്നു.
ഖാലു കുന്ന മുസ്തദ്അഫീന ഫിൽ അർദ്,
അപ്പോ ഈ ആളുകൾ പറയുമെന്ന്, ഞങ്ങൾ ഭൂമിയിൽ ദുർബലരായിരുന്നു.
ഖാലു അലം തകുൻ അർദുല്ലാഹി വാസിഅതൻ,
അള്ളാഹുവിന്റെ ഭൂമി വളരെ വിശാലമായിരുന്നില്ലേ.
ഫതുഹാജിറു ഫീഹ,
അങ്ങനെ നിങ്ങൾക്ക് ഹിജ്റ പോകാൻ പറ്റുന്ന തരത്തിൽ വിശാലമായിരുന്നില്ലേ.
ഉലൈക മഅവാഹും ജഹന്നം വസാഅത് മസീറ,
അവരുടെ മഅവ സങ്കേതം എന്താണ്, അഭയകേന്ദ്രം എന്താണ്, നരകമായിരിക്കും,
വളരെ മോശമായിട്ടുള്ള സങ്കേതമാണത്.
ഇല്ലൽ മുസ്തദഅഫീന മിന റിജാലി വനിസാഇ വൽവിൽദാനി ലദീന വൽവിൽദാനി ലാ യസ്തതീഉന ഹൈലതൻ വലാ യഹ്തദൂന സബീല.
അപ്പോ ദീൻ അത് നിലനിർത്താൻ സാധിക്കാത്ത ഒരു നാട്ടിൽ നിന്ന് അവിടെ നിന്ന് ഹിജ്റ പോയിട്ടില്ലെങ്കിൽ അവരുടെ സങ്കേതം എന്തായിരിക്കും, നരകമായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
ഈ ഒരു ശിക്ഷയിൽ നിന്ന് ആരാണ് ഒഴിവാകുന്നത്?
ഇല്ലൽ മുസ്തദഅഫീന മിന റിജാലി വനിസാ വൽവിൽദാനി ലാ യസ്തതീഉന ഹൈലതൻ വലാ യഹ്തദൂന സബീല,
സ്ത്രീകളിലും പുരുഷന്മാരിൽപ്പെട്ട ദുർബലരായിട്ടുള്ള ആളുകൾ,
അവർ രക്ഷപ്പെടാൻ ഈ നാട്ടിൽ നിന്ന് പോകാനുള്ള ഒരു വഴിയും കണ്ടെത്തുന്നില്ല,
ഒരു സൂത്രവും അവർക്ക് അറിയില്ല.
ഉലൈക അസ്സല്ലാഹു അഫ്വാൻഹും,
അവർക്ക് അല്ലാഹു പുറത്തു കൊടുത്തേക്കാം.
വകാന അല്ലാഹു അഫ്വാൻ ഗഫൂറ.
അപ്പോ ഹിജ്റയുടെ കാര്യം വളരെ ഗൗരവമുള്ളതാണ്. ദീൻ നിലനിർത്താൻ സാധിക്കാത്ത ഒരു നാട്ടിൽ നിന്ന് ഹിജ്റ ചെയ്യൽ എന്താണ്? നിർബന്ധമാണ്. പോയിട്ടില്ലെങ്കിൽ അതിന്റെ ശിക്ഷയാണ് പറഞ്ഞിട്ടുള്ളത്, നരകമായിരിക്കും സങ്കേതമെന്നാണ് പറഞ്ഞിട്ടുള്ളത്.
فلم يعذر الله في الإقامة في بلاد الكفار إلا المستضعفين الذين لا يستطيعون الهجرة، وكذلك من كان في إقامته مصلحة دينية كالدعوة إلى الله ونشر الإسلام في بلادهم.
അപ്പോ ഹിജ്റക്ക് സാധിക്കാത്ത ആളുകൾക്കാണ് അള്ളാഹു എന്ത് ചെയ്തിട്ടുള്ളൂ? ഇളവ് നൽകിയിട്ടുള്ളൂ. അതുപോലെ തന്നെ നിൽക്കുന്നതിൽ മസ്ലഹത്തുള്ള നന്മയുള്ള ആളുകൾ ഉണ്ടാകും. കാഫിറുകളുടെ നാട്ടിൽ നിൽക്കുന്നത് കൊണ്ട് അവൾ ആ നാട്ടുകാർക്കും സ്വന്തത്തിനും നന്മ, ഒരു പൊതു നന്മ ഉണ്ടാകുന്നവരുണ്ടാകും. മനസ്സിലായില്ലേ? എങ്ങനെ? ദീനിയായിട്ടുള്ള മസ്ലഹത്ത് അത് മുൻതൂങ്ങുകയാണ്. ഒരാള് കാഫിറുകളുടെ നാട്ടിൽ തന്നെ നിൽക്കലാണ്, അയാളെ സംബന്ധിച്ചിടത്തോളം ദീനിയായിട്ട് മസ്ലഹത്ത് മുൻതൂങ്ങുന്നതെങ്കിൽ, നന്മ മുൻതൂങ്ങുന്നതെങ്കിൽ അയാൾ നിൽക്കലാണ് നല്ലത്. ഉദാഹരണമായിട്ട് ഒരു ദാഇയായിട്ടുള്ള ഒരാൾ, പ്രബോധകനായിട്ടുള്ള ഒരാൾ, കദ്ദഅവതി ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ദഅവത്ത് ചെയ്യുക എന്നതുപോലെ, വനശ്ശിരിൽ ഇസ്ലാം, ഇസ്ലാം പ്രചരിപ്പിക്കുക, വർഹവിദ ഫി ബിലാദിഹിം, അവരുടെ നാട്ടിലെ. മാത്രമല്ല, ഹദീസുകളിൽ ധാരാളം ഈ വിഷയത്തിൽ റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അന ബരീഉ മിൻ കുല്ലി മുസ്ലിമിൻ യുഖീമു ബൈന വഹ്റാനിയൽ വഹ്റാനി അൽ മുശ്രിക്കീൻ, മുശ്രിക്കുകളുടെ ഇടയിൽ താമസിക്കുന്ന എല്ലാ മുസ്ലിമിൽ നിന്നും ഞാൻ എന്താണ്? ബരി ആണ്, ഞാൻ മുക്തനാണെന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ലാ തറാ നറഹുമ അവർ, കാഫിറിന്റെയും മുസ്ലിമിന്റെയും എന്ത് ചെയ്യാൻ പാടില്ല? തീ പരസ്പരം കാണാൻ പാടില്ല. അവന്റെ വീട്ടിലൊരു തീ കത്തിച്ചാല് നമ്മുടെ സ്ഥലത്ത് നിന്ന് കാണാൻ പാടില്ല, നമ്മുടെ വീട്ടിൽ നിന്ന് കത്തിച്ചാൽ അവന് കാണാൻ പാടില്ല. അത്രക്ക് അന്തരമാണ് മുസ്ലിമീങ്ങളും കാഫിറുകളും തമ്മിൽ. അപ്പൊ കൂടിക്കൊഴിഞ്ഞ് താമസിക്കുക എന്നുള്ളത് പാടില്ല എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ. അതുപോലെ തന്നെ മൂന്നാമത്തേത്, അസ്സഫറു ഇലാ ബിലാദിഹിം ലിഗറദി അന്നുസഹതി വമുതഅതി നഫ്സ്, കാഫിറുകളുടെ നാട്ടിലേക്ക്, ഇസ്ലാമിക നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ ദീനിയായിട്ട് കുഴപ്പമില്ലാത്ത നാട്ടിൽ നിന്ന് ഇങ്ങനെ കാഫിറുകളുടെ നാട്ടിലേക്ക് എന്തിനു വേണ്ടി പോവുക? നുസ്ഹത്തിന് വേണ്ടി പോവുക. നുസ്ഹത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? വിനോദയാത്രക്ക് വേണ്ടി പോവുക. മനസ്സിലായില്ലേ? വിനോദയാത്രയായിട്ട്, സിയാഹത്തായിട്ട് പോകുക എന്നുള്ളത്. വമുതഅതി നഫ്സ്, നഫ്സിന്റെ ആസ്വാദനത്തിന് വേണ്ടിയിട്ട്, വിനോദത്തിന് വേണ്ടി പോകുക എന്നുള്ളത് കാഫിറുകളുടെ നാട്ടിലേക്ക് ഹറാമാണ്. വസ്സഫറു ഇലാ ബിലാദിൽ കുഫാരി മുഹറമുൻ ഇല്ലാ ഇൻദ ദറൂറ കലഇലാജ് വത്തിജാറത്തി വതഅലീമി ലൈ അത്തഖസ്സുസാതി അന്നാഫിഅ അല്ലതി ലാ യുംകിന അൽഹുസൂൽ അലൈഹ ഇല്ലാ ബിസ്സഫരി ഇലൈഹിം ഫയജൂസു ബിഖദ്ര ഹാജതി. നിർബന്ധ സാഹചര്യത്തിലല്ലാതെ കാഫിറുകളുടെ നാട്ടിലേക്ക് യാത്ര പാടില്ല. നിർബന്ധ സാഹചര്യം ഏതൊക്കെയാണ്? ചികിത്സ, അതുപോലെ തന്നെ കച്ചവടം, അതുപോലെ തന്നെ അവിടെ ആ രാജ്യങ്ങളിൽ പഠിപ്പിക്കപ്പെടുന്ന തഖസ്സുസായിട്ട് ഒരു വിഷയത്തിൽ പ്രത്യേകമായിട്ട് എന്താണ്, പ്രത്യേകമായിട്ട് കൂടുതൽ ഉന്നത പഠനത്തിന് വേണ്ടിയിട്ട്, മനസ്സിലായില്ലേ? അവിടെ മാത്രം ലഭിക്കുന്ന ഒരു തഖസ്സുസായ, അവിടെ പ്രത്യേകമായിട്ട് ഒരു സബ്ജക്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ആ നാട്ടിൽ മാത്രമേ അത് ലഭ്യമാകുള്ളൂ എങ്കിൽ, ആ ചികിത്സ അല്ലെങ്കിൽ ആ ഒരു പഠനം അവിടെ മാത്രമേ ലഭ്യമാകുള്ളൂ എങ്കിൽ, അത്യാവശ്യത്തിനനുസരിച്ച് എന്ത് ചെയ്യാം? അതിന്റെ അടിസ്ഥാനത്തിൽ അവിടത്തേക്ക് പോകൽ അനുവദനീയമാണ്. വൈദന്തഹത്തിൽ ഹാജത്തു, ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ വജബ റുജു ഇലാ ബിലാദിൽ മുസ്ലിമീൻ, മുസ്ലിമുകൾ നാട്ടിലേക്ക് മടങ്ങൽ നിർബന്ധമാണ്. വയസ്തറത്തു ലിദാലിക كذلك لجواز هذا السفر ان يكون مظهرا لدينه معتزا باسلامه مبتعدا عن مواطن الشر അവിടത്തേക്ക് യാത്ര ചെയ്യുക എന്നുള്ളത് ഇങ്ങനെ നിർബന്ധ സാഹചര്യങ്ങളിലെ പറ്റുള്ളൂ, അതും ആവശ്യത്തിന്റെ അളവിലെ പറ്റുള്ളൂ. മാത്രമല്ല അടുത്ത ഒരു നിബന്ധന കൂടെ ഉണ്ട്, അത് ദീൻ പ്രകടമാക്കിയായിരിക്കണം പോകേണ്ടത്. ഒരു താനൊരു മുസ്ലിമാണ്, ഒരു സാലിഹാണെന്നുള്ളത് പ്രകടമാക്കിക്കൊണ്ട് തന്നെ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, പോകേണ്ടത്. അതുപോലെ തന്നെ ഇസ്ലാം, തന്റെ മതമായ ഇസ്ലാമില് പ്രതാപം നടിച്ചുകൊണ്ടായിരിക്കണം പോകേണ്ടത്. അതുപോലെ തന്നെ എല്ലാ ഷെറിന്റെയും സ്ഥാനങ്ങളിൽ നിന്ന് നീന്തേണം, മാറി നിൽക്കണം. അവിടേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയുള്ള അങ്ങേറ്റം ഷെറായിട്ടുള്ള സ്ഥലങ്ങളിൽ ആണും പെണ്ണും ഒരുമിച്ച് കൂടുന്ന സ്ഥലങ്ങളുണ്ടാകും. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള മാളുകൾ ഉണ്ടാകും, അവിടെ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, അങ്ങനെയുള്ള ഷെറിന്റെ സ്ഥാനങ്ങളിൽ പോകാൻ പാടില്ല. ഹറാമാണ് അങ്ങോട്ട് കടന്നു ചെല്ലുന്നത്, കാരണം ഒരുപാട് ഹറാമുകളാണ് അതിലൂടെ എന്ത് ചെയ്യുന്നത്, സംഭവിക്കുക. حذرا من دسائس الاعداء اعداء ومكائدهم وكذلك يجوز السفر او يجب الى بلادهم اذا كان لاجل الدعوه الى الله ونشر الاسلام അതുപോലെ തന്നെ അങ്ങേയറ്റം സൂക്ഷിക്കുന്നവരായിരിക്കണം ഈ കാഫിറുകളുടെ തന്ത്രങ്ങളും അവരുടെ രഹസ്യ നീക്കങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ അങ്ങേയറ്റം സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം. നിർബന്ധ സാഹചര്യത്തിലാണെങ്കിൽ കൂടെ അങ്ങോട്ട് പോകാൻ പാടുള്ളൂ. അതുപോലെ ഇനി നിർബന്ധമാകുന്ന സാഹചര്യമുണ്ട്, കാഫിറുകളുടെ നാട്ടിലേക്ക് ഹിജ്റ കാഫിറുകളുടെ നാട്ടിലേക്ക് യാത്ര പോകൽ നിർബന്ധമാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതേതാണത്? അത് അവിടത്തേക്ക് ദാവത്തിന് വേണ്ടി പോകുക എന്നുള്ളത്. അവിടെ ഒന്നൊരു ദാവത്ത് നടക്കുന്നില്ല എങ്കിൽ പ്രബോധകരെ സംബന്ധിച്ചിടത്തോളം ദീനിയായിട്ടുള്ള ഇസ്തിഖാമത്തുണ്ടെങ്കിൽ, അതുപോലെ തന്നെ സ്വന്തം നഫ്സിനെ പിടിച്ചുവെക്കാനുള്ള അവസ്ഥയുണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അങ്ങോട്ട് പോകലൊക്കെ എന്ത് ചെയ്യും, നിർബന്ധമായി തീരുന്ന അവസ്ഥകളുമുണ്ട് എന്ന് പറഞ്ഞു. നാലാമത്തേത് ഇആനതുഹും വമുനാസറതുഹും അലൽ മുസ്ലിമീൻ. അടുത്തതായി ഇആനതുഹും വമുനാസറതുഹും അലൽ മുസ്ലിമീൻ ومدحهم والذب عنهم മുസ്ലിമീങ്ങൾക്കെതിരിൽ അവരെ സഹായിക്കുക, അതുപോലെ അവരെ പുകഴ്ത്തുക, മുസ്ലിമീങ്ങളെക്കാളും അവരെ പുകഴ്ത്തുക. والذب عنهم അവരെ അവർക്ക് വേണ്ടിയിട്ട് പ്രതിരോധിക്കുക എന്നുള്ളതൊക്കെ, അവരോട് വലാ കാണിക്കുന്നുണ്ട്, വലക്കപ്പെട്ട വലാ നമ്മുടെ അടുക്കൽ ഉണ്ട് എന്നുള്ളതിന്റെ എന്നുള്ളതിന്റെ ലക്ഷണമാണ് ഈ നാലാമത് പറഞ്ഞിട്ടുള്ളത്. വഹാദ മിൻ നവാഖിദ് ഇസ്ലാം വസ്ബാബിർ റിദ്ദ നഊദു ബില്ലാഹി മിൻ ദാലിക്. ഇത് ഇസ്ലാമിനെ പൊളിച്ചു കളയുന്ന കാര്യത്തിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഇസ്ലാം എന്ന് ഒരാളെ പുറത്തേക്ക് കടത്തുന്ന കാര്യത്തിൽപ്പെട്ടതാണ്. അള്ളാഹുവിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അഭയം തേടുന്നു എന്ന് പറഞ്ഞു. പക്ഷേ കാഫിറുകളെ സഹായിക്കുക എന്നുള്ളത്, മുസ്ലിമീങ്ങൾക്കെതിരെ സഹായിക്കുക എന്നുള്ളത് എല്ലാ തരത്തിലും എന്താവൂല, അത് കുഫറാവുകയില്ല. അതിൽ കുഫറാകുന്നതും അല്ലാത്തതും നേരത്തെ ഷെയ്ഖ് മുഹമ്മദ് ബാസിമുൽ വിശദീകരിച്ച് നമ്മൾ വായിച്ചതാണ്. ഇനി ഏത് തരത്തിലുള്ളതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വളരെ ഗുരുതരമായിട്ട് അതിനെ കാണണം, വളരെ ഗൗരവത്തിൽ കാണണം. അഞ്ചാമത്തത് അലിസ്ഥാനത്തു ബിഹിം. ആദ്യം പറഞ്ഞത് അവരെ സഹായിക്കല്, ഇപ്പോ അഞ്ചാമതായി പറയുന്നത് അലിസ്ഥാനത്തു ബിഹിം, അവരിൽ സഹായം സ്വീകരിക്കല്. വസ്തു ബിഹിം, അവരിൽ നമ്മൾ എന്ത് ചെയ്യല്, അവരിൽ ഉറപ്പുണ്ടാകല്, അഥവാ നമ്മൾ അവരിൽ വിശ്വസിക്കുക എന്നുള്ളത്. വതൗലിയതുഹുൽ മനാസിബ്, സ്ഥാനങ്ങളൊക്കെ അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. അല്ലത്തി ഫിഹ അസ്റാറുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളെ രഹസ്യങ്ങളൊക്കെ ഉള്ള സ്ഥാനങ്ങളിൽ അവരെ ഏൽപ്പിക്കൽ. വത്തിഖാദുഹും ബിതാനതൻ വമുസ്തശാരീൻ, ഉറ്റ മിത്രങ്ങളായിട്ടും അതുപോലെ തന്നെ കൂടിയാലോചകരായിട്ടും അവരെ സ്വീകരിക്കുക എന്നുള്ളത്. ഇതൊക്കെ വിലക്കപ്പെട്ട വലയിൽപ്പെട്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു,
يا أيها الذين آمنوا لا تتخذوا بطانة من دونكم
നിങ്ങളിൽ നിന്നല്ലാതെ ഉള്ള ബിതാനത്തുകളെ രഹസ്യങ്ങൾ അറിയുന്ന ഉള്ളറിയുന്ന കൂട്ടുകാരെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, സ്വീകരിക്കാൻ പാടില്ല.
ലാ യഅലൂനകും ഖബാല,
നിങ്ങൾക്ക് നാശം വരുത്തുന്നതിൽ അവരൊരു അവർക്ക് ഒരു കുറവും വീഴ്ചയും അതിൽ വരികയില്ല, അവർ വരുത്തുകയില്ല. നിങ്ങൾക്ക് പ്രയാസമുള്ള കാര്യം അവർ ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങൾക്ക് പ്രയാസമുള്ള കാര്യമാണ് അവർ ഇഷ്ടപ്പെടുന്നത്.
ഖദ് ബദത്തിൽ ബഗ്ദാഉ മിൻ അഫ്വാഹിഹിം,
അവരെ നാവിലൂടെ വായകളിലൂടെ അവരുടെ വിദ്വേഷം അത് പ്രകടമായിട്ടുണ്ട്. നാവിലൂടെ അത് വരും പല സമയത്തും നമ്മോടുള്ള ദേഷ്യം.
വമാ തുഖ്ഫി സുദൂറുഹും അക്ബർ,
അവരുടെ മനസ്സുകളിലുള്ളതാണെങ്കിലും അത് അതിനേക്കാളും വലുതാണ്, നാവിലൂടെ പുറത്തു വരുന്നതിനേക്കാളും ശക്തമായ വിദ്വേഷം നമ്മളോട് അവരുടെ മനസ്സിന് ഉള്ളിലുണ്ട് എന്ന് ആര് പറയുന്നു, ഹൃദയങ്ങൾ അറിയുന്ന അള്ളാഹു സുബ്ഹാനഹു വതാല പറയാണ്. അപ്പൊ നമ്മൾ അവരെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഉറ്റ ഉള്ളറിയുന്ന ചങ്ങാതികളായിട്ടും കൂടിയാലോചകരായിട്ടും സ്വീകരിക്കാൻ പറ്റില്ല. നമ്മുടെ രഹസ്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പാടില്ല.
ഖദ് ബയ്യന്നാ ലകുമുൽ ആയത്ത് ഇൻ കുന്തും തഅഖിലൂൻ,
നാം നിങ്ങൾക്ക് ആയത്തുകൾ വിശദീകരിച്ചു തന്നിട്ടുണ്ട്, വ്യക്തമാക്കി തന്നിട്ടുണ്ട്. നിങ്ങൾ ഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഗ്രഹിക്കുന്നവരാണെങ്കിൽ,
ഹഅന്തും ഉലായി തുഹിബ്ബൂനഹും വലാ യുഹിബ്ബൂനകും,
നിങ്ങൾ അവരെ ചിലപ്പോൾ സ്നേഹിക്കുന്നുണ്ടാകാം, പക്ഷെ എന്നാലും എന്ത് ചെയ്യില്ല, അവരിങ്ങോട്ട് നിങ്ങളെ സ്നേഹിക്കൂല.
തുഅ്മിനൂന ബിൽ കിതാബി വകുല്ലിഹി,
നിങ്ങൾ അള്ളാഹുവിന്റെ കിതാബിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ട്.
വൈദാ ലഖൂക്കും ഖാലു ആമന്ന,
നിങ്ങളെ കണ്ടുമുട്ടി അവരെന്ത് പറയും, ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറയും.
വൈദാ ഖലൗ അദ്ദു അലൈക്കുമുൽ അനാമില മിനൽ ഗൈബ്,
അവർ തനിച്ചായി കഴിഞ്ഞാൽ നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ട് വെറുപ്പ് കൊണ്ട് അവരെന്ത് ചെയ്യും, അവരുടെ വിരൽത്തുമ്പുകൾ കടിക്കും.
ഇന്നല്ലാഹു അലീമും ബിദാത്തി സുദൂർ,
അള്ളാഹു ഹൃദയങ്ങളിലുള്ളത് അറിയുന്നുണ്ട്. നിങ്ങൾക്കൊരു നന്മ ബാധിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു നല്ല കാര്യം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, അവർക്കത് മോശമായിട്ടാണ്, അവർക്കത് പ്രയാസകരമാണ്.
വൈൻ തുസബക്കും സയ്യഅതുൻ യഫ്റഹു ബിഹ,
നിങ്ങൾക്ക് ഒരു പ്രയാസകരമായ ഒരു കാര്യം നിങ്ങൾക്കുണ്ടായി കഴിഞ്ഞാൽ അതിന്റെ പേരിൽ അവർ സന്തോഷിക്കുകയും ചെയ്യും. ഇതാരാ പറയണത്? അള്ളാഹു സുബ്ഹാനഹു വതാല കാഫിറുകളുടെ മനസ്സ് നമുക്ക് പറഞ്ഞുതരാണ്. ഹൃദയങ്ങൾ അറിയുന്നവനാണെന്ന് പറഞ്ഞു. ഇന്നല്ലാഹു അലീമും ബിദാത്തി സുദൂർ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്.
ഫഹാദിഹിൽ ആയത്ത് അൽ കരീമ തശ്റഹു ദഖായിലൽ കുഫാർ,
ഈ ആയത്തുകള് കുഫാറുകളുടെ ഉള്ളുകള്ളികളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, വിശദീകരിച്ചു തരുന്നത്.
വമാ യകുന്നൂനഹു നഹ്വൽ മുസ്ലിമീൻ,
അവരുടെ ഉള്ളിൽ അവർ ഒളിപ്പിച്ചു വെച്ച കാര്യങ്ങൾ, മുസ്ലിമീങ്ങൾക്ക് നേരിൽ അവർ ഒളിപ്പിച്ചു വെച്ച കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു തന്നു.
മിൻ ബുഗ്ദി മാ യുദബ്ബിറൂനഹു ദിദ്ദഹും മിൻ മക്രിൻ വഖിയാനതിൻ വമാ യുഹിബ്ബൂനഹു മിൻ മദറത്തിൽ മുസ്ലിമീൻ വഇസാലിൽ അദ ഇലൈഹിം ബികുല്ലി വസീല,
മുസ്ലിമീങ്ങൾക്ക് നേരിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് തന്ത്രകൾ മെനയുന്നുണ്ട്, അതുപോലെ തന്നെ ചതി മെനഞ്ഞുണ്ടാക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ അള്ളാഹു നമുക്ക് വിശദീകരിച്ചു തന്നു. അതുപോലെ തന്നെ അവരൊളിപ്പിച്ചു വെച്ചിട്ടുള്ള അവരുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ കാര്യത്തിൽ അവർ ഇഷ്ടപ്പെടുന്നത് എന്തൊക്കെയാണ്, മിമദറത്തിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകുന്നതാണ്, വയസ്സാലിൽ അത ഇലൈഹിം, അവർക്ക് ഉപദ്രവം എത്തിക്കുന്നതാണ്, ഉണ്ടാകുന്നതാണ്, എന്ത് ചെയ്യുന്നത്, അവരിഷ്ടപ്പെടുന്നത്. ബിക്കുല്ലി വസീല, എല്ലാ തരത്തിലും കഴിയുന്ന രൂപത്തിലൊക്കെ നമ്മളിലേക്ക് എന്ത് ചെയ്യണം, ഉപദ്രവം ഉണ്ടാക്കാനാണ് അവർ ഇഷ്ടപ്പെടുന്നത്.
വഅന്നഹും ഇസ്തഗല്ലൂന സിഖത്തൽ മുസ്ലിമീന ബിഹിം,
മുസ്ലിമീങ്ങൾ അവരെ വിശ്വസിക്കുന്നു, കാഫിറുകളെ വിശ്വസിക്കുന്നു എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ചാൻസ് അവർ നല്ല നിലക്ക് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ആ ചാൻസ് കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവർ മുസ്ലിമീങ്ങൾക്കെതിരിൽ അങ്ങേയറ്റം പടിയെടുക്കുന്നുണ്ട്. അവര് മുസ്ലിമീങ്ങൾക്ക് പ്രയാസമുണ്ടാക്കാൻ, അവരെ ഉപദ്രവിക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന്റെ പേരില് മുസ്ലിമീങ്ങൾ എന്ത് ചെയ്യുന്നു, കാഫിറുകളെ വിശ്വസിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് വിശദീകരിച്ചു തന്നു അവരുടെ ഹൃദയങ്ങൾ എങ്ങനെയാണെന്ന്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അവരെ വിശ്വസിച്ചുകൊണ്ട് രഹസ്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. എങ്കിലെന്ത് ചെയ്യും, അത് അവരെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, എല്ലാ തരത്തിലുള്ള ഉപദ്രവങ്ങളും ഉണ്ടാക്കിയെടുക്കും. നോക്കൂ, അടുത്ത ഹദീസ് വളരെ ഗൗരവമുള്ള ഹദീസാണ്. രണ്ട് ഹദീസുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാഫിറുകളിൽ നിന്ന് സഹായം സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളതിനെ കുറിച്ച് അറിയിക്കുന്നതാണ്. റവൽ ഇമാമു അഹ്മദ് നബി മൂസൽ അഷാരി, അബു മൂസൽ അഷാരിയുടെ ഹദീസായിട്ട് ഇമാം അഹ്മദ് ഉദ്ധരിച്ചു. ഖാല ഖുൽതു ലി ഉമർ ലികാതിബുൻ നസ്രാനി, ഞാൻ ഉമർ റളിയല്ലാഹുനോട് പറഞ്ഞു, എനിക്കൊരു ക്രിസ്ത്യാനിയായിട്ടുള്ള നസ്രാനിയായിട്ടുള്ള ഒരു എഴുത്തുകാരനുണ്ട് എന്ന് പറഞ്ഞു. قال ما لك قاتلك الله നിനക്ക് നാശം, എന്താ നിനക്ക് പറ്റിയത് എന്ന് ചോദിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു, اما سمعت قوله تعالى يا ايها الذين امنوا لا تتخذوا اليهود والنصارى اولياء بعضهم اولياء بعض, നിങ്ങൾ യഹൂദ ക്രിസ്ത്യാനികളെ വലിയകളായി സ്വീകരിക്കരുത്, ഔലിയാക്കളായിട്ട് അടുപ്പക്കാരായിട്ട് സ്നേഹിതന്മാരായിട്ട് സ്വീകരിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടില്ലേ. ഇങ്ങനെ ചിലര് ചിലരോട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം പുലർത്തുന്നവരായിട്ട് അടുപ്പം കാണിക്കുന്നവരായിട്ട് നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല, വലിയകളായി സ്വീകരിക്കാൻ പാടില്ല എന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ലേ എന്ന് ഉമർ റളിയല്ലാഹു അബൂ മൂസൽ അശാരിയോട് ചോദിച്ചു. ഒരു മുവഹ്ഹിദായിട്ടുള്ള തൗഹീദിന്റെ ഭാഗത്തേക്ക് ചായുന്ന ഒരാളെ നിനക്ക് സ്വീകരിച്ചുകൂടായിരുന്നു എന്ന് ഉമർ റളിയല്ലാഹു ചോദിച്ചു. ഖുൽതു യാ അമീർ അൽ മുഅ്മിനീൻ, അമീർ അൽ മുഅ്മിനീൻ, ഇന്നി ലി കിതാബത്തുഹു വലഹു ദീനുഹു, എനിക്ക് അവന്റെ ആ എഴുത്ത് അത് മതി, അവന്റെ ദീനുണ്ട്, എനിക്ക് അവന്റെ ദീനും ആവശ്യമില്ല, എനിക്ക് അവൻ എഴുതി തന്നാൽ മതി, അഥവാ കണക്കെഴുത്താണെങ്കിലോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള എഴുത്താണെങ്കിലോ അത് എഴുതി കിട്ടിയാൽ മതി, അവന്റെ ദീനുമായിട്ട് എനിക്കെന്തില്ല, ബന്ധമില്ല എന്ന് അബൂ മൂസൽ അശ്ആരി ന്യായീകരണം പറഞ്ഞു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞ മറുപടി, ലാ ഉക്രിമുഹും ഇദ് അഹാനഹുമുല്ലാ, അവർ അല്ലാഹു നിന്ദിച്ചിരിക്കെ ഞാൻ അവരെന്ത് ചെയ്യില്ല, മാനിക്കുകയില്ല. വല ഉഇസ്സുഹും ഇദ് അദല്ലഹുമുല്ലാ, അവർ അല്ലാഹു അങ്ങേയറ്റം താഴെ പതിതരാക്കിയ ആ നിലക്ക് അവരെ ഞാൻ എന്ത് ചെയ്യില്ല, അവർക്ക് പ്രതാപം നൽകുകയില്ല. വല ഉദ്നീഹിം വഖദ് അക്സാഹുമുല്ലാ, അള്ളാഹു അവരെ വിദൂരത്തിലാക്കിയിട്ടുണ്ട്, ആ നിലക്ക് ഞാൻ എന്ത് ചെയ്യില്ല, അവരെ അടുപ്പിക്കുകയില്ല എന്ന് പറഞ്ഞു. കാഫിറുകളെ നമ്മളിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, അള്ളാഹു വളരെ അകറ്റിയിട്ടുണ്ട്, അള്ളാഹു അവന്റെ സ്വന്തത്തിൽ നിന്നും അകറ്റിയിട്ടുണ്ട്, അവരെ അള്ളാഹു ശത്രുക്കളായിട്ടാണ് സ്വീകരിച്ചിട്ടുള്ളത്, അവരെ നമ്മള് ഞാൻ അടുപ്പിക്കുകയില്ല എന്ന് ആര് പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പൊ ഈ കാര്യം നമ്മൾ എന്ത് ചെയ്യണം, സൂക്ഷിക്കണം. നമ്മുടെ കടകളില് അതുപോലെ തന്നെ നമ്മുടെ കീഴിലുള്ള സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ ഏത് തരത്തിലുള്ള കാര്യങ്ങളായിക്കോട്ടെ അവിടെ ഒന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല. കാഫിറുകളെ, മുസ്ലിമീങ്ങളെ ലഭ്യമാകുന്ന സാഹചര്യത്തിൽ കാഫിറുകളെ സ്വീകരിക്കാൻ പാടില്ല. ജോലിക്കാരായിട്ടോ അതുപോലെ തന്നെ സഹായികളായിട്ടോ ഒന്നും തന്നെ നമ്മൾ സ്വീകരിക്കരുത്. അതാണ് ഉമർ റളിയല്ലാഹു പറഞ്ഞു തന്നിട്ടുള്ളത്. അത് ഒഴിവാക്കുകയാണ് വേണ്ടത്. മുസ്ലിമീങ്ങളെ ലഭ്യമാകുകയാണെങ്കിൽ അവർ നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. അടുത്തതായിട്ട് വറവൽ ഇമാമു അഹ്മദ് മുസ്ലിം അന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖറജ ഇല ബദ്രിൻ, നോക്കണം ഇത് കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിലേക്ക് പുറപ്പെട്ടു. ഫതബഅഹു റജുലു മിനൽ മുശ്രിക്കീന ഫലഹഖഹു, നബി സല്ലല്ലാഹു മുശ്രിക്കുകളിൽപ്പെട്ട ഒരാൾ എന്ത് ചെയ്തു, പിന്തുടർന്നു. എന്നിട്ട് നബി സല്ലല്ലാഹുമായിട്ട് റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് ചെന്നെത്തി എത്തിച്ചേർന്നു. ഇൻദൽ ഹറ, ഹറത്തിനടുക്കല്, അഥവാ മദീനയുടെ അതിരാണ് ഹറത്തത്, അതിന്റെ അടുക്കലേക്ക് എന്ത് ചെയ്തു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് എത്തിച്ചേർന്നു. ഫഖാല ഇന്നി അറത്തു അൻ
أتبعك وأصيب معك؟ قال تؤمن بالله ورسوله؟ قال لا. قال ارجع فلن أستعين بمشرك.
എന്നിട്ട് ആ മുഷ്രിക്ക് പറഞ്ഞു, ഞാൻ താങ്കളെ പിന്തുടരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. റസൂലുള്ളാഹിനോടാണ് പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം.
എന്നിട്ട് താങ്കൾക്ക് ലഭിക്കുന്ന ഗനീമത്ത് എനിക്കും അതിൽ പങ്കുചേരാനും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു.
അപ്പൊ റസൂലുള്ളാഹി അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, നീ അള്ളാഹുലും റസൂലിലും വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു.
ഇല്ല എന്ന് പറഞ്ഞപ്പോഴ് റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞു, എർജിയ, നീ മടങ്ങിപ്പോയിക്കൊള്ളുക. വിമുഷരിക്ക്, ഞാൻ മുഷരിക്കില് ഒരു മുഷരിക്കായ ഒരാളില് ഞാൻ എന്ത് ചെയ്യില്ല, സഹായം സ്വീകരിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞു. ഇത് വളരെ ശക്തമായിട്ടുള്ള ഒരു തെളിവാണ്. സൗദി ഭരണകൂടം ഇറാഖിനെതിരെ അമേരിക്കയുടെ സഹായം സ്വീകരിച്ചപ്പോ ചില പണ്ഡിതന്മാർ ഈ ഹദീസ് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടുത്തെ പണ്ഡിതന്മാരോട് സൂചിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ പേരിൽ ഒരു തരത്തിലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, സഹായം സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളത് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോ എന്നാലും അതിൽ പണ്ഡിതന്മാരുടെ ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരു തരത്തിലും നമ്മൾ കാഫിറുകളുടെ സഹായം സ്വീകരിക്കാൻ പറ്റില്ലയോ, അല്ല മുസ്ലിമീങ്ങളുടെ ഗിനയുടെ കാലത്തില് അതുപോലെ തന്നെ പ്രതാപകാലത്തില് പാടില്ല, അല്ലാത്ത ദഅഫിന്റെ ദൗർബല്യത്തിന്റെ കാലത്ത് പറ്റുമെന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു. വളരെ പ്രതാപകാലത്ത് അവർ ധന്യരായിരിക്കുന്ന കാലത്ത് മുസ്ലിമീങ്ങളിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ആളുകൾ ലഭിക്കുന്ന സമയത്ത് കാഫിറുകളെ സഹായം സ്വീകരിക്കാൻ പറ്റില്ല എന്നൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു. എന്നാൽ ഒരു വിഭാഗം പണ്ഡിതന്മാർ മുത്തലക്കായിട്ട് തന്നെ അവർ സഹായം സ്വീകരിക്കാതിരിക്കുക തന്നെ വേണം എന്നുള്ളത് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. وهذا ومن هذه النصوص يتبين لنا تحريم تولية الكفار أعمال المسلمين التي يتمكنون بواسطتها من الاطلاع على أحوال المسلمين وأسرارهم ويكيدون لهم بالحق الضرر بهم.
ഈ തെളിവുകൾ നമുക്ക് വ്യക്തമാകുന്നത് എന്താണ്, കാഫിറുകളെ മുസ്ലിമീങ്ങളുടെ ജോലികൾ ഏൽപ്പിച്ചു കൊടുക്കാൻ പാടില്ല. അതിലൂടെ അവർക്ക് അതുവഴി അവർക്ക് സാധ്യമാകുമെന്ന് മുസ്ലിമീങ്ങളെ രഹസ്യമറിയാൻ അവരുടെ അവസ്ഥകൾ അറിയാൻ സാധിക്കും. അങ്ങനെ എന്ത് ചെയ്യും, മുസ്ലിമീങ്ങൾക്ക് ഉപദ്രവം വരുത്താൻ വേണ്ടിയിട്ട് അവർക്ക് തന്ത്രമുണ്ടാകാൻ പറ്റുകയും ചെയ്യും.
വമിൻ ഹാദ മാ വഖഅ ഫി ഹാദ സമാൻ മിൻ ഇസ്തിഖ്ദാമി അൽ കുഫാർ ഇലാ ബിലാദിൽ മുസ്ലിമീൻ ബിലാദിൽ ഹറമൈൻ ശരീഫൈൻ وجعلهم عمالا. ഇതിൽ പെട്ടതാണ്, ഈ ഹറാമായിട്ടുള്ള രീതിയിൽ പെട്ടതാണെന്നാണ് ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ പറയുന്നത്. എന്ത്, ഇന്ന് രണ്ട് ഹറാമുകളുടെയും നാടായിട്ടുള്ള സൗദിയിൽ വരെ എന്ത് ചെയ്തിട്ടുണ്ട്, കാഫിറുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ജോലിക്കാരായിട്ട് അവരെ കൊണ്ടുവരിക എന്നുള്ളത് അത് ഹറാമാണ്. وجعلهم عمالا, അവരെ പണിക്കാരായിട്ട് വെക്കുക. وسائقين,
ഡ്രൈവർമാരായിട്ട്. മുസ്തഖ്ദമീൻ, അതുപോലെ തന്നെ സേവകരായിട്ട്, സർവന്റുമാരായിട്ട്. മുറബ്ബീന ഫിൽ ബുയൂത്, വീട്ടില് കുട്ടികളൊക്കെ വളർത്താൻ വേണ്ടിയിട്ട് മറ്റു പല രാജ്യങ്ങളിൽ നിന്നും എന്ത് ചെയ്യും, സ്ത്രീകളെ കൊണ്ടുവരും. അതൊക്കെ ഈ ഹറാമായിട്ടുള്ള റസൂലുള്ളാഹി അലൈഹി വസല്ലം വിലക്കിയിട്ടുള്ള എന്താണ് ഇസ്തിആനത്തിൽ പെടും എന്നാണ് ഷെയ്ഖ് പറഞ്ഞിട്ടുള്ളത്.
وخلطهم مع العوائل, കുടുംബക്കാരെ അവരുമായിട്ട് എന്ത് ചെയ്യല്, മിക്സ് ചെയ്യിപ്പിക്കൽ. وخلطهم مع المسلمين في بلادهم,
മുസ്ലിമീങ്ങളോടൊപ്പം അവരുടെ നാട്ടില് മുസ്ലിമീങ്ങളെ കൂടെ കാഫിറുകളെ കലർത്തല്. ഇന്ന് ചില രാജ്യങ്ങൾ, മുസ്ലിം രാജ്യങ്ങൾ പോയി കഴിഞ്ഞാൽ കാഫിറുകളായിരിക്കും കൂടുതൽ ഉണ്ടാവുക. അല്ലെങ്കിൽ അവരവരുടെ എല്ലാവിധ ഹുറിയത്തിലും അവരുടെ നാട്ടിൽ ലഭിക്കാത്ത ഹുറിയത്തില് സ്വാതന്ത്ര്യത്തിൽ എന്തുണ്ടാകും, മുസ്ലിമീങ്ങളുടെ നാട്ടിൽ കഴിയുണ്ടാകും. ഇതൊക്കെ അവരോട് നമ്മൾ കാണിക്കേണ്ട ബറാ നമ്മൾ കാണിക്കുന്നില്ല, മറിച്ച് വലാ കാണിക്കുകയാണ്. അതിന്റെ പ്രകട രൂപങ്ങളാണ് ഷെയ്ഖ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ, ഒന്നാമ അടുത്ത കാര്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് അത്താരിഖു ബിതാരിഖിഹിം, അവരുടെ കലണ്ടർ അല്ലെങ്കിൽ അവരുടെ കലണ്ടർ എന്ത് ചെയ്യല് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളത്, അഥവാ മീലാദി കലണ്ടർ, ക്രിസ്താബ്ദം, ഈ നമ്മുടെ സാധാരണ ഉപയോഗിക്കുന്ന കലണ്ടർ ഉണ്ടല്ലോ വളരെ പ്രചാരത്തിലുള്ളത്, അത് കാഫിറുകളോട് നമ്മൾ വല പുലർത്തുന്നുണ്ട് എന്നുള്ളത്, ഹറാമായിട്ടുള്ള വല പുലർത്തുന്നുണ്ട് എന്നുള്ളത് തെളിവാണ്. മനസ്സിലായില്ലേ? ഒരുപാട് കാര്യങ്ങൾ, അത് ഒരു ബിദഅത്തായിട്ട് ആരുണ്ടാക്കിയതാണ്? ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയതാണ്. മൂസ ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജന്മദിനത്തിന് കണക്കാക്കിക്കൊണ്ട്, അതുപോലെ തന്നെ ഇന്ന് അതിന്റെ മാസങ്ങളുടെയും ദിവസങ്ങളുടെയും പേരുകൾ നിശ്ചയിച്ചിട്ടുള്ള ഏതടിസ്ഥാനത്തിലാണ്? അത് ഗ്രീക്ക് ദേവന്മാരുടെ പേരുകളാണ്. ഈ ഓരോ പേരുകളും ജനുവരി ഫെബ്രുവരി എന്ന് തുടങ്ങുന്ന ആ പേരുകളൊക്കെ ഗ്രീക്ക് ദേവന്മാരുടെ പേരുകളാണ്. അത് ആ കലണ്ടറിൽ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ഷെഹ് പറഞ്ഞിട്ടുള്ളത്. അത് ഒരുപാട് പണ്ഡിതന്മാരെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എന്താണ് വിശദീകരിച്ചതാണ്. അടുത്തതായിട്ട് മുഷാറഖത്തുഹും ഫി അയാദിഹിം, അവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ അതിൽ സഹായിക്കുക, അത് ആഘോഷം നടക്കാൻ വേണ്ടി നമ്മൾ സഹായിക്കുക, അതിൽ അഭിവാദ്യങ്ങൾ അർപ്പിക്കുക, അതിൽ പങ്കെടുക്കുക എന്നുള്ളതൊക്കെ അത് ഹറാമായിട്ടുള്ള വല നമ്മൾ പുലർത്തേണ്ട ഒരു തെളിവാണ്. അതൊക്കെ ഒരുപാട് വിശദീകരണങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ മദ്ഹുഹും, അവരെ പുകഴ്ത്തുക, വലിശാദതു ബിമാഹും അലൈഹി മിനൽ മദനിയത്തി വൽ ഹദാറ, അവർ ഏതൊരു സാംസ്കാരികതയിലാണുള്ളത്, ഏത് പിന്നെ അഥവാ രാഷ്ട്രത്തിന്റെ അവസ്ഥ ഉണ്ടല്ലോ, അതിന്റെ പേരിൽ അവരെന്ത് ചെയ്യല് പുകഴ്ത്തുക എന്നുള്ളത്, അവർക്ക് ഇഷാദത്ത് ചെയ്യുക എന്നുള്ളത്, അങ്ങേയറ്റം സ്തുതിക്കുക എന്നുള്ളത്, അത് അവരോട് നമ്മൾ വലാപുരത്തുന്നുള്ള തെളിവാണ്. അതുപോലെ തന്നെ അത്തസമ്മി ബി അസ്മാഇഹിം, അവരുടെ പേരുകൾ ഇടുക എന്നുള്ളത്. പത്താമത്തത് അൽ ഇസ്തിഗ്ഫാറു ലഹും വത്തറഹ്ഹും അലൈഹിം, അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇസ്തിഗ്ഫാറു ചെയ്യുക. അതുപോലെ തന്നെ അവർക്ക് റഹ്മത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക. കൂടെ പറയാൻ പറ്റുന്നതാണ് എന്ത്? അവരെ സഹോദരങ്ങളെന്ന് വിളിക്കുക, കാഫിറുകളെ സഹോദരൻ എന്ന് വിളിക്കുക, സഹോദരനായിട്ടുള്ള ക്രിസ്ത്യാനി അല്ലെങ്കിൽ നസ്രാനി എന്ന് വിളിക്കുക, ആ ക്രൈസ്തവ സഹോദരൻ എന്നൊക്കെ വിളിക്കുക എന്നുള്ളത് എന്താണ്? അതിൽപ്പെട്ടതാണ്. മറിച്ച് വിളിക്കുന്നത് പേര് വിളിക്കാം, അല്ലെങ്കിൽ അതിനല്ല പേരിട്ടത്, എന്ത് സഹോദരന്ന് വിളിക്കേണ്ട ആവശ്യമില്ല. ഇന്നമൽ മുഅ്മിനൂൻ ഇഖ്വത്തുൻ, പേരറിയാത്ത ആളുകളെ എന്ത് ചെയ്യാം, വേറെയുള്ള രൂപങ്ങളിൽ വിളിക്കാം. പക്ഷെ സഹോദര എന്ന് വിളിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാല് ഇന്നമൽ മുഅ്മിനൂൻ ഇഖ്വത്തുൻ, മുഅ്മിനുകൾ മാത്രമാണ് എന്ത് ചെയ്ത് സഹോദരന്മാര്, അല്ലാത്തവരെന്തില്ല, പരസ്പരം ഉഖ്വത്തില്ല. നമ്മൾ ഏതായാലും പിന്നെ അതുപോലെ തന്നെ, എന്നാൽ ചില പഴച്ച പണ്ഡിതന്മാരെന്ത് ചെയ്തിട്ടുണ്ട്, അവർ സഹോദരന്മാരെ എന്ന് വിളിക്കാൻ പറ്റുമെന്ന് ഫത്വ കൊടുത്തിട്ടുണ്ട്. ഉദാഹരണമായിട്ട് കർവാവി ഫത്വ കൊടുത്തിട്ടുണ്ട്. ഞാന് നസ്രാനികളെ ഇഖ്വാൻ എന്ന് വിളിക്കുന്നതിൽ പലരും പ്രയാസം ധരിക്കുന്നുണ്ടാകും, അല്ലെ വിചാരിക്കുന്നുണ്ടാകും എന്ന് പറഞ്ഞു. ഞാൻ അവരെ ഇഖ്വാനുകളെന്ന് വിളിക്കും എന്ന് കർവാവി പറഞ്ഞു. എന്നിട്ട് എന്റെ തെളിവ് ധരിച്ചത് എന്താണ്? ഇന്നമൽ മുഅ്മിനൂൻ ഇഖ്വത്തുൻ, മുഅ്മിനുകൾ മാത്രമാണ് സഹോദരന്മാർ. ഇന്നമാന്ന് പറഞ്ഞാൽ മാത്രമാണ് കേട്ടോ, അതിന്റെ തെളിവാണ്. അതിങ്ങനെ തെളിവ് പിടിക്കുന്നത് അത് വളരെ അത്ഭുതകരമാണ്. കാരണം അവരൊരു തരത്തിൽ എന്താണ്, വഹും മുഅ്മിനൂന മിൻ വജ്ഹിൻ വനഹ്നു മുഅ്മിനൂന മിൻ വജ്, അവരൊരു തരത്തിൽ എന്താണ് മുഅ്മിനുകളാണ്, അവരവരുടെ ദീനിൽ വിശ്വാസമുള്ളവരല്ലേ, അപ്പൊ നമ്മൾ നമ്മുടെ ദീനിൽ എന്താണ് വിശ്വാസമുള്ളവരാണ്. അപ്പൊ വിശ്വാസികൾ എന്താണ് മാത്രമാണ് എന്ത് സഹോദരന്മാരെന്ന് പറഞ്ഞു. അപ്പൊ അവർ വിശ്വാസികളാണ്, നമ്മൾ വിശ്വാസികളാണ് എന്നതാണ് തെളിവ് ധരിച്ചത്. നേരെ എതിരായിട്ടുള്ള തെളിവ് അവരെന്ത് ചെയ്തു, ഉദ്ധരിച്ചു. അപ്പോ അവരെ സഹോദരന്മാരെന്ന് വിളിക്കാൻ പാടില്ല എന്നുള്ളതാണ് കാര്യം. ഇതൊക്കെ ബാക്കി പറഞ്ഞ കാര്യങ്ങള് അവരെ അവരുടെ ഈദിൽ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന കാര്യവും കുറെ കാര്യങ്ങൾ, ഇതൊക്കെ വളരെ വിശദീകരണം ആവശ്യമുള്ളതാണ്. അതൊക്കെ പഠിക്കുകയും അന്വേഷിക്കുകയും വേണ്ടതാണ്. വസല്ലല്ലാഹു വസല്ലം അല നബീന മുഹമ്മദ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതിപ്പോ ഇതിൽ പെടുന്നതാണല്ലോ, ഏതില്, അവരെ
ഇസ്തിആനത്തിൽ പെടും, അവരെ സഹായം സ്വീകരിക്കലിൽ പെടും. രണ്ടാമതായിട്ട് എന്ത് ചെയ്യും, അതിലെന്തുണ്ട്, അവരെ മദഹ് ചെയ്യലുണ്ട്, അവരെ പുകഴ്ത്തലുണ്ട്, അവർക്ക് അങ്ങേയറ്റം അവരെ സ്തുതിക്കൽ ഇഷാദത്ത് അതിലുണ്ട്. അതുപോലെ തന്നെ വലിയ പിന്നെ എന്താ പറയുക, അതിലുള്ള ഈ ഭൗതിക കാര്യങ്ങൾ അറിവുള്ള ആളുകളെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങേയറ്റം അവരുടെ കാര്യത്തിൽ അത്ഭുതപ്പെടുകയും അവരുടെ അക്വാലുകളൊക്കെ എന്ത് ചെയ്യുന്നു, വളരെ അത്ഭുതത്തോടുകൂടി എന്ത് ചെയ്യുന്നു, ഉദ്ധരിക്കുന്ന കാര്യം. ഇതൊക്കെ എന്താണ്, തീർത്തും അവരോട് വല ഉണ്ട് എന്നുള്ളത് തെളിവാണ്, തെളിവുകളാണ്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് നമ്മൾ ഓർക്കുക. എന്താണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്, ലാ ഉക്രിമുഹും ഇദാ ഹാനഹുമുല്ലാഹ്, അവർ അല്ലാഹു എന്ത് ചെയ്തിട്ട് അങ്ങേയറ്റം നിന്ദിച്ചിട്ടുണ്ട്, പിന്നെ നമുക്ക് അവരെ മാനിക്കാൻ പാടില്ല. വലാ ഉഇസ്സുഹും ഇദാ അദല്ലഹുമുല്ലാഹ്, അവർ അല്ലാഹു അങ്ങേയറ്റം താഴ്ത്തിയിട്ടുണ്ട്, പിന്നെ അവർക്ക് നമ്മൾ പ്രതാപം കൊടുക്കാൻ പാടില്ല, ഞാൻ കൊടുക്കുകയില്ല. വലാ ഉദ്നീഹിം ഇദാ അക്സാഹുമുല്ലാഹ്, അല്ലാഹു അവർ അങ്ങേയറ്റം അകറ്റിയിട്ടുണ്ട്, ആ സാഹചര്യത്തിൽ നമ്മൾ അവരെന്ത് ചെയ്യില്ല, ഞാൻ അവരെ അടുപ്പിക്കുകയില്ല. ഇതായിരിക്കണം നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട കാര്യം. വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.